அம்லான் நிலாவிலே காற்றே மறுபூ குளிர்ப்பிச்ச காற்றே நிலாவிலே காற்றே மறுபு குளிர்ப்பிச்ச காற்றே அமலான் நிலாவிலே காற்றே மறுபு குளிர்ப்பிச்ச காற்றே மாணவர்க்காகையும் பிரகமத்தாய் வீசிய மாணவர்க்காகையும் பிரகமத்தாய் வீசிய லைலத்துல் கதிரிலே காற்றே ரமலான் நிலாவிலே காற்றே மறுபு குளிர்ப்பிச்ச காற்றே ஒரு தாழ்வரையில் நின்னும் வரும்போ கண்டுவோ நீ என்றே வாரசூலிந்தே திருவதனம் இக்கிரையின் திருவருள் கல்வில்லாவாகிச்ச இக்கிரையின் திருவருள் கல்வில்லாவாகிச்ச என் திருநபியுடைய திருவதனம் என் திருநபியுடைய திருவதனம் ரமலான் நிலாவிலே காற்றே மறுபு குளிர்ப்பிச்ச காற்றே சொல்லி வந்தொரா நிமிஷத்தையும் விஞ்ஞானமாகும் வெளிச்சவுமாய் வந்த ரூஹுல் அமீனின்றே சைதன்யமும் கண்டுவோ நீ என் ரசூலின்ற சாரத்து கண்டுவோ நீ என் ரசூலின்ற சாரத்து கர்பம் தழுகி வந்த காற்றே ரமலான் நிலாவிலே காற்றே ரமலான் நிலாவிலே காற்றே மறுபு குளிர்ப்பிச்ச காற்றே மலக்குகள் நிறங்கிருமோ ബഹുമത്തി മലക്കുകൾ നിറഞ്ഞിരുന്നു. റമദാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ, റമദാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ. മാനവർക്കാകെയും റഹ്മത്തായി വീശിയ, മാനവർക്കാകെയും റഹ്മത്തായി വീശിയ ലൈലത്തുൽ ഖദ്റിലെ കാറ്റേ, റമദാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ.
ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين. സ്നേഹം ഉള്ള സഹോദരന്മാരെ, നമ്മുടെ പ്രമാണം ഖുർആൻ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏതൊരു വസ്തുവിനാണ് പ്രമാണം എന്ന് പൊതുവെ ആളുകൾ പറയുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പറമ്പിന് ഒരു പ്രമാണമുണ്ടാകും, അതേപോലെ ഒരു സംഘടനയ്ക്ക് ഒരു ബൈലോ ഉണ്ടാകും. ഇതേപോലെ ഇസ്ലാം എന്ന് പറയുന്ന അതിമഹത്തായ അള്ളാഹുവിന്റെ ദീനിന് ഉള്ള പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ഇതായിരിക്കണം മുസ്ലിമീങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടുന്ന മൂലഗ്രന്ഥം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ചിലയാളുകൾക്ക് ചില സംശയങ്ങളുണ്ടാകും. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ഇടയിൽ ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കുമോ? അതല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നുണ്ടാകുന്ന എല്ലാ പുരോഗതികൾക്കും അതേപോലെ ആ പുരോഗതിയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന നിയമങ്ങൾക്കുമൊക്കെ ശാശ്വതമായ പരിഹാരം കാണാൻ വിശുദ്ധ ഖുർആനിന് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചേക്കാം. അതേപോലെ വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമാണോ ഒരു ചരിത്ര ഗ്രന്ഥമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ മുസ്ലിമീങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട്. മതപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിഹാരമുണ്ട്. അങ്ങനെയുള്ള മതപരമായ ഒരു പ്രശ്നങ്ങളെയും മറ്റേതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് എന്തെങ്കിലും ചിക്കിച്ചികഞ്ഞ് എടുത്ത് ഉദ്ധരിക്കേണ്ടുന്ന അതല്ലെങ്കിൽ അങ്ങനെ പരിഹാരം കാണേണ്ടുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആനിനെ പ്രമാണമാക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വെട്ടിത്തുറന്ന് പടച്ചതമ്പുരാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്ന് ചോദിച്ചാൽ, എല്ലാ വിഷയത്തിന്റെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണുവാൻ സാധിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഉദാഹരണത്തിന് ക്ലോണിംഗ്, അതേപോലെ ഒരുപാട് ആളുകൾ ഞെട്ടിപ്പോയി. മുസ്ലിം പണ്ഡിതന്മാർ പോലും ഞെട്ടിപ്പോയി ക്ലോണിംഗ് എന്ന് പറയുന്ന സംഭവം പുറത്തു വന്നപ്പോൾ. പടച്ചോനെ, വിശുദ്ധ ഖുർആനിന് അതല്ലെങ്കിൽ പടച്ചോനക്ക് വിലയില്ലാതായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പേടിച്ചു. ഇനി എന്തു ചെയ്യും? നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരോട് എന്ത് മറുപടി പറയും എന്നൊക്കെ ആലോചിച്ച് പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ എന്നാണ്. ഈ ചോദ്യത്തിന്റെ മുന്നിൽ ഈ ചോദ്യം ഏത് കാലത്തും വെല്ലുവിളിയായി നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി കടക്കുകയല്ല, പക്ഷെ സൂചിപ്പിക്കുകയാണ്. ക്ലോണിംഗിലൂടെ എന്താണ് ഉണ്ടാക്കിയെടുത്തത്? നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് രൂപപ്പെടുത്തുക, അതല്ലെങ്കിൽ പ്രത്യേകപരമായ ഒരു സൃഷ്ടിപ്പ് നടത്തുക ഒരു സൃഷ്ടിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഖൽഖ് ചെയ്യാൻ, സൃഷ്ടിക്കാൻ പടച്ച തമ്പുരാനല്ലാതെ, ഈശ്വരനായ സർവേശ്വരനായ പടച്ചവനല്ലാതെ സാധിക്കുമോ? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാ, അല്ലാഹു അല്ലാതെ വല്ല ഖാലിഖുമുണ്ടോ എന്നതാണ് ചോദ്യം. ഇതിന് ഉണ്ട് എന്ന് തെളിയിക്കാൻ, അതല്ലെങ്കിൽ അത് പറയാൻ ആരെങ്കിലും തയ്യാറായി വരുമോ? ആർക്കെങ്കിലും സാധ്യമാകുമോ? ഇല്ല. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുമുണ്ട്. ഈ പഴവർഗ്ഗങ്ങളെ അതിന്റെ വിത്ത്, ആ വിത്തിൽ നിന്നാണല്ലോ അത് മരമായും അതേപോലെ പിന്നെ ഫലവൃക്ഷമായും ഒക്കെ രൂപപ്പെടുന്നത്. ആ വിത്തിനെ ഉണ്ടാക്കുവാൻ ആർക്ക് കഴിയും? ഇതുമായി ബന്ധപ്പെടുന്ന ഇതേപോലത്തെ ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ വിത്തിനെ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. ഇല്ല. ആ വിത്ത് ഭൂമിയിൽ വെച്ച് മണ്ണിലൂടെ അത് വളർന്ന് വലുതായി വലിയ മരമായി ഫലവൃക്ഷമായി, എന്നിട്ട് അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു രൂപം, അതല്ലെങ്കിൽ അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജീവിയിൽ നിന്ന് വേറെ രൂപത്തിലാക്കുന്ന കോലം, ഇത് മാത്രമാണ് ക്ലോണിംഗ്. അതല്ലെന്ന് വാദക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വാദം അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഖൽഖ് ചെയ്യാൻ, സൃഷ്ടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതാണ് പടച്ചവൻ ചോദിക്കുന്നതൊക്കെ. ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടിക്കുക എന്നതാണ് കഴിവ്. ആ കഴിവ് പടച്ച തമ്പുരാൻ എന്ന് പറയുന്ന ആ മഹാശക്തിയിൽ മാത്രം നിക്ഷിപ്തമായതാണ്. അപ്പോൾ അതിന്റെ മുന്നിലൊന്നും പേടിക്കേണ്ടെന്ന, വിറച്ചു പോകേണ്ടെന്ന, ഉത്തരം ഞെട്ടിപ്പോകേണ്ടെന്ന ഒരവസ്ഥയൊന്നും വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾക്കില്ല. പിന്നെ ഓരോ കാലത്തിലെയും പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയും അതിന് ഇജ്തിഹാദ് എന്ന് പറയും, ഗവേഷണം നടത്തുക. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? വ്യക്തമായും ഗവേഷണം നടത്തുവാനുള്ള വിശാലമായ മേഖല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ വലിയ ഒരു വിശാലമായ വിഷയവുമാണ്. അപ്പോൾ വിശുദ്ധ അമൂലഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിശാലമായും ഇജ്തിഹാദ് ചെയ്യുവാൻ, ഗവേഷണം ചെയ്യുവാൻ വിശുദ്ധ ഖുർആൻ അനുവദിക്കുന്നു. അതല്ലാതെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പേരുകളോ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും വിശദാംശങ്ങളോ അടങ്ങിയ ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ഒരു ശാസ്ത്രീയ ഗ്രന്ഥവുമല്ല, ഒരു ചരിത്ര ഗ്രന്ഥവുമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് മനുഷ്യരോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് വിശുദ്ധ ഖുർആനിന്റെ പ്രമേയം? മനുഷ്യരുടെ നന്മ, മനുഷ്യരുടെ നന്മ, അവരുടെ ഉയർച്ച, അവരുടെ വളർച്ച, അവരുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന്, മോക്ഷത്തിന്, ക്ഷേമത്തിന് ആവശ്യമായത് എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇതിൽ എല്ലാ വിഷയങ്ങളും, മതപരമായ എല്ലാ വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും വിശദീകരണമായിട്ടാണ് വിശുദ്ധ ഖുർആനിനെ, നബിയെ, അങ്ങയുടെ മേൽ നാം ഇറക്കി തന്നിരിക്കുന്നത്. മാത്രമല്ല വഹുദൻ വറഹ്മത്തൻ വബുശ്രാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക്. മുസ്ലിം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പൊതുവെ മുസ്ലിം മതക്കാരെന്നാണ് നമ്മൾ കരുതുക. അങ്ങനെയല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി ജീവിക്കുന്നവൻ. ഇതൊരുപാട് നാം വിശദീകരിച്ചതാണ്. ദൈവവിശ്വാസമുള്ള, അതോടൊപ്പം അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായും ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ബോധമുള്ള, അഥവാ പരലോക വിശ്വാസമുള്ള, അതേപോലെ ഇതോടൊപ്പം സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെയും മുസ്ലിമാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയും സന്മാർഗവും അതേപോലെ തന്നെ അനുഗ്രഹവുമായിട്ടാണ് വിശുദ്ധ ഖുർആനിനെ, നബിയെ, അങ്ങേക്ക് നാം ഇറക്കി തന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ 16:89 വ്യക്തമായി പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾ മുൻപ്, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരുപാട് പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ ഹദീസും മാത്രമല്ല, അതല്ലാത്ത തന്നെ ഒരുപാട് പ്രമാണങ്ങൾ. അതൊക്കെ, ആ പ്രമാണങ്ങളൊക്കെ വീട്ടിൽ പാടുകയും പറയിപ്പിക്കുകയും പാടിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അവിടുന്ന് കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ സമുദായം പുരോഗമിച്ചു, അതൊന്നും പ്രമാണമല്ലാതെയായി. നോക്കൂ, നിങ്ങൾ ഇതൊന്നും കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു പ്രമാണത്തെക്കുറിച്ച്, അത് ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്നതിനെക്കുറിച്ച് മുസ്ലിം സമുദായം ഓർക്കുന്നത്, അവർക്ക് ആ ഓർമ്മ വരുന്നത് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. എന്താണ് ഖുർആൻ മനുഷ്യരിൽ ചെയ്യേണ്ടെന്ന കാര്യമെന്ന് ചോദിച്ചാൽ, ഖുർആൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പൊതുവെ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്ന മറുപടി അത് വല്ല ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ വരുമ്പോൾ മന്ത്രിക്കാനും ഊതാനും അതേപോലെ തന്നെ അസുഖം മാറ്റാനൊക്കെ ഉള്ള ഒരു ഗ്രന്ഥമായിരുന്നു. അതേപോലെ തന്നെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ പാരായണം ചെയ്യപ്പെടേണ്ടെന്ന, അതല്ലെങ്കിൽ ഗർഭമുള്ള സ്ത്രീകൾക്ക് അവിടെ പാരായണം ചെയ്യപ്പെടേണ്ടെന്ന ഒരു ഗ്രന്ഥമായി മാറിയിരുന്നു വിശുദ്ധ ഖുർആൻ. അങ്ങനെയല്ല, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ജീവിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണെന്ന് പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തി. അതേപോലെ തന്നെ മുഹമ്മദ് നബി ആ രൂപത്തിൽ അതിനെ പഠിപ്പിച്ചു. പക്ഷേ നമുക്ക് നാം അറിഞ്ഞില്ല, നമുക്ക് നമ്മെ നയിക്കേണ്ടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണെന്ന് നാം അറിയുന്നത് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ എന്തായിരുന്നു നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ പ്രമാണം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ എഴുതി വച്ചത് മുഴുവനും അറബി ഭാഷയിലായാൽ പ്രത്യേകിച്ചും അതൊക്കെയും നമ്മുടെ പ്രമാണമായിരുന്നു. എന്തൊരത്ഭുതമാണിത്! വ്യക്തമായ ഒരു ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഉടമകളാണ്, അനുയായികളാണ് നമ്മെ, നാം അന്ന് വിശുദ്ധ ഖുർആൻ നമ്മെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനത്തെ മുസ്ലിമീങ്ങൾ ആരൊക്കെയോ എഴുതിയ, അതേപോലെ തന്നെ എവിടെയൊക്കെയോ എഴുതി വച്ച അറബിയായാൽ പ്രത്യേകിച്ചും അതൊക്കെ തങ്ങളുടെ പ്രമാണമാണെന്ന് മനസ്സിലാക്കിയ വിശ്വസിച്ചു പോന്നൊരു കാലം. ആ കാലത്താണ് നമ്മുടെ വീടുകളിൽ, മുസ്ലിം വീടുകളിലൊക്കെ കാലങ്ങൾ കുറെ മുൻപ് തന്നെ യാസീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ആളുകൾ പൊതുവെ ധരിച്ചു വെച്ചത് ഒരു യാസീൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അതേപോലെ നാലാൾ കൂടിയ സ്ഥലത്ത്, അത് മരിച്ചെടുത്താണെങ്കിലും ശരി, ജനിച്ചെടുത്താണെങ്കിലും ശരി, യാത്രയപ്പുള്ളടുത്താണെങ്കിലും ശരി, അവിടെ ഒരു മൂന്ന് സൂറത്തുകൾ ഓതും. മൂന്ന് കുൽഹു അല്ലാഹു അഹദ്, അതേപോലെ കുലാഴുദു ബിറബ്ബിൽ ഫലഖ്, കുലാഴുദു ബിറബ്ബിൻ നാസ്, ഇങ്ങനെ മൊത്തം അഞ്ച് സൂറത്തുകൾ. ഈ അഞ്ച് സൂറത്തുകളും ഒരു ഫാത്തിഹയും ഓതിയിട്ട് ദുആ ചെയ്യണം. പൊതുവെ ആളുകൾ ഇതൊക്കെ തന്നെയാണ് ഖുർആൻ, അതേപോലെ മരിച്ചിടത്തോതുന്ന യാസീൻ തന്നെ, അതുമാത്രമാണ് ഖുർആൻ, ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി. പക്ഷെ യാസീനിൽ എന്താണ് ഇരിക്കുന്നത്? അതേപോലെ പാരായണം ചെയ്യപ്പെടുന്ന യാത്രയപ്പ സമയത്തും, അതേപോലെ തന്നെ രോഗിയാകുന്ന സമയത്തും, മരിച്ച സമയത്തും, ജനിച്ച സമയത്തും ഒക്കെ പാരായണം ചെയ്യപ്പെടുന്ന ഈ അഞ്ച് സൂറത്തുകളിൽ എന്താണ് ഇരിക്കുന്നത് ആർക്കും അറിയില്ല. അർത്ഥം പഠിക്കേണ്ടതില്ല, അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകുമെന്ന് വരെ നമ്മുടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് സമുദായത്തെ പഠിപ്പിച്ചു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അങ്ങ് നീക്കി നിർത്തുക, ഇത് ചെറിയ ഒരു ലക്ഷ്യമല്ല, ഗൂഢമായ ഒരുപാട് പഴക്കം ചെന്ന ഒരു പദ്ധതിയുടെ തുടർച്ചയായിരുന്നു ഇത്. എന്തിനു വേണ്ടി? വിശുദ്ധ ഖുർആൻ നമ്മെ നോക്കി പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുങ്കരി. കുന്തും ഖൈറ ഉമ്മത്തിൻ, ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ. ഉത്തമ സമുദായം ആർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടത്? നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായം. ആ ഉത്തമ സമുദായമായി നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന പ്രവർത്തനം എന്താണെന്നോ, തഅമുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുങ്കർ, സദാചാര മര്യാദകളെക്കുറിച്ച് നിങ്ങൾ കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉത്ബോധിപ്പിക്കുകയും അതിൽ നിന്ന് തടയിടുകയും ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം കുന്തും ഖൈറ ഉമ്മാ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. വേറൊരു സ്ഥലത്ത് വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ. എല്ലായിടത്തും ഔന്നത്യം നിങ്ങൾക്കേ ഉണ്ടാകൂ, പക്ഷേ ഉണ്ടാകേണ്ടെന്ന ഒരേ ഒരു നിബന്ധന, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാകുക എന്നതാണ്. അപ്പോൾ വിശ്വാസികളായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായിരിക്കും ഏറ്റവും ഉന്നതന്മാർ. നിങ്ങളെ പിറകിലാക്കാൻ, നിങ്ങളെ പരാജയപ്പെടുത്താൻ, നിങ്ങൾ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമാകുകയില്ല. വ്യക്തമായ ഭാഷയിൽ ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ എവിടെ ഔന്നത്യം? ലോകാടിസ്ഥാനത്തിൽ പോലും ചിന്തിക്കുകയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ഔന്നത്യമില്ല, അതേപോലെ തന്നെ അംഗീകാരമില്ല. എന്തുകൊണ്ട്? അവരുടെ അടിസ്ഥാന പ്രമാണം ഖുർആൻ ആകേണ്ടിയിരുന്നു, പക്ഷേ ഖുർആനെ കൈവിട്ടു. ഇസ്ലാമിനെ അന്നും ഇന്നും എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയ പൂണ്ട ജൂതന്മാർക്ക് അന്നറിയാമായിരുന്നു, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി മുസ്ലിമീങ്ങൾ മാറിയാൽ അവരെ പിടിച്ചു നിൽക്കാൻ, അവരെ പിടിച്ചു കെട്ടാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇരുതല മൂർച്ചയുള്ള ആ വജ്രം, ആ വിശുദ്ധ ഖുർആൻ, അതിൽ നിന്ന് സൂത്രത്തിൽ മുസ്ലിമീങ്ങളെ അങ്ങോട്ട് പിറകിലാക്കുക എന്ന് പറഞ്ഞാൽ, അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആനാണ് എന്നതിൽ നിന്ന് അവരങ്ങോട്ട് ബേക്കിലോട്ട് വലിക്കുക. എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക്, അതല്ലെങ്കിൽ അതിന്റെ വിശദീകരണം എന്ന വ്യാജേന, എഴുതി വച്ചിട്ടുള്ള ഹദീസുകളെ മുഴുവനും പ്രമാണമാക്കി അംഗീകരിപ്പിക്കുക. അതിലൂടെ വിശുദ്ധ ഖുർആനിനെ ഒന്നാം നമ്പറും രണ്ടാം നമ്പറും രണ്ടാം ഭാഗത്തു നിന്നും മാറ്റിയിട്ട് പിറകോട്ട് വലിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഔന്നത്യത്തോ വിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ള അതല്ലെങ്കിൽ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഔന്നത്യത്തോടുകൂടി നിലനിൽക്കാൻ നമുക്ക് സാധ്യമല്ല, സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് കാലങ്ങളിലൂടെ ഒരുപാട് പ്രയത്നങ്ങളിലൂടെ ഇത്തരം ഹദീസുകളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക്, വിശദീകരണം എന്ന നിലക്ക് പ്രചാരത്തിലാക്കുകയും വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂത്രത്തിൽ അങ്ങനെ മുസ്ലിം സമുദായത്തെ പിന്നിലേക്ക് നയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഓരോ സമുദായവും ഒരു സംഘടന പോലും, ഒരു ചെറു സംഘടന പോലും നിലനിൽക്കണമെങ്കിൽ ആ സംഘടനയുടെ ബൈലോ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നതിൽ തർക്കമില്ല. വിശുദ്ധ ഖുർആനിന്റെ ആ ഔന്നത്യ സ്വഭാവം, അതല്ലെങ്കിൽ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഔന്നത്യം നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ ആദ്യമായി കൽപ്പിച്ച അക്ഷരാജ്ഞാനം, അക്ഷരാഭ്യാസം, അത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമില്ല, സുന്നത്ത് പോലുമില്ല എന്ന അവസ്ഥയിലാക്കി ഹദീസുകളിലൂടെ. മുസ്ലിമീങ്ങൾ ഒന്നും കണ്ടുപിടിക്കേണ്ടതില്ല, മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾ ആരെങ്കിലും നാലാളുകൂടി ഇജ്മാഅായ കാര്യം പറയുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ മതി, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. ലോകത്ത് പല കണ്ടുപിടുത്തങ്ങളും നടന്നപ്പോ അതിന് പല സമുദായക്കാരും നേതൃത്വം നൽകിയപ്പോ മുസ്ലിങ്ങളുടേതായി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അവരെ പിന്നിലാക്കി, ചിന്തിക്കാൻ അവരനുവദിച്ചില്ല. ഇജ്മാഅായി പറയുന്നത് മുഴുവനും പ്രമാണമായി സ്വീകരിക്കുക എന്നതായിരുന്നു അതിന്റെ ചുരുക്കം. അതിലൂടെ സാക്ഷാത്കരിക്കുന്ന ഇങ്ങനത്തെ ആ അവസ്ഥകളൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണം, അതല്ലെങ്കിൽ നമ്മുടെ പ്രമാണം ഖുർആൻ മാത്രം. എന്താണ് ഇങ്ങനെ ഇത്രയും കടുത്ത ഭാഷയിൽ ഇത് പറയാൻ കാരണം? ഖുർആനല്ലാത്തൊരു പ്രമാണം, വിശുദ്ധ ഇസ്ലാം ഖുർആനല്ലാത്തൊരു പ്രമാണം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന നാശങ്ങളും നഷ്ടങ്ങളും എന്തൊക്കെയാണ് നമുക്കറിയാം. ഒരുപാട് നാം വിശദീകരിച്ചതാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രമേയം തന്നെ മനുഷ്യരുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവരോടും ഒരേ രൂപത്തിൽ സംസാരിക്കുന്നു, ഒരേ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ദാ സത്യവും അസത്യവും ഇതാ വ്യക്തമായ രൂപത്തിൽ സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു നിന്നിരിക്കുന്നു. ആ സത്യത്തെ ആരെങ്കിലും മറുകെ പിടിക്കുകയും അസത്യത്തെ തൂത്തുവാരി എറിയുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ ഒരിക്കലും നശിക്കാത്ത ബലമുള്ള കയറിലാണ് പിടിച്ചിരിക്കുന്നത്. അവർക്കൊരിക്കലും ഭയക്കുകയോ മുഷിപ്പാക്കുകയോ ചെയ്യേണ്ടെന്ന് യാതൊരു ആവശ്യവും ഉണ്ടാകില്ല എന്നും വ്യക്തമായി പടച്ചവൻ പറഞ്ഞു. എന്തൊരു സമുദായം! എല്ലാവർക്കും നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന, എല്ലാവരെയും നന്മയിലേക്ക് നയിക്കേണ്ടുന്ന, എല്ലാവരോടും തിന്മയിൽ നിന്ന് ഒഴിവാകണമെന്ന് കൽപ്പിക്കേണ്ടുന്ന ഒരു ഉത്തമ സമുദായത്തെക്കുറിച്ച് ആ സമുദായത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണ്? എവിടെയാണ് നമുക്ക് ഔന്നത്യമുള്ളത്? വാന്തുമുൽ അലൌൻ, നിങ്ങളാണ് ഏറ്റവും വലിയ ഉന്നതന്മാർ, നിങ്ങളെ കവച്ചുവെക്കാൻ ആർക്കും സാധ്യമല്ല. എവിടെ? ഖുർആനിന് തെറ്റുപറ്റിയതാണോ? ഒരിക്കലുമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ നാം പഠിക്കാൻ തയ്യാറായില്ല, അതല്ലെങ്കിൽ നമ്മെ നയിച്ചവർ അത് പഠിപ്പിക്കാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത. അപ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ പ്രമാണം, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ മാത്രം. ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمه وبشرى للمسلمين മുസ്ലിമീങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയും അനുഗ്രഹവും അതേപോലെ തന്നെ സന്മാർഗവുമായിട്ട് താങ്കൾക്ക് നാം ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ നിങ്ങൾ വിശ്വസിക്കുക, അതിനെ നിങ്ങൾ പിന്തുടരുക. പടച്ചവന്റെ കൽപ്പനയാണ്. പടച്ചതമ്പുരാൻ ഒരു കാര്യം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ പിന്തുടരാനും അതേപോലെ തന്നെ ഏതിനെയൊക്കെ പിന്തുടരണമെന്നും കൽപ്പിക്കേണ്ടുന്ന ബാധ്യത, ഉത്തരവാദിത്വം, യോഗ്യത പടച്ചവനാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇത്തബിഉ, നിങ്ങൾ പിന്തുടരുക. മാ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ, ആരിൽ നിന്ന്? മിൻ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന്, അഥവാ എന്നിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന്. വലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഏതിനെ പിന്തുടരണം, ഏതിനെ പിന്തുടരാൻ പാടില്ല? നമ്മളൊക്കെ പലപ്പോഴും നമ്മോട് ചോദിക്കാറുള്ളതാണ്, ഖുർആനെ പിന്തുടരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഖുർആൻ അല്ലാത്ത വേറൊന്നിനെയും പിന്തുടരാൻ പാടില്ലെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിന്തുടരുക. ആ ഗ്രന്ഥമല്ലാത്ത മറ്റൊന്നിനെയും നിങ്ങൾ മിത്രങ്ങളായി പിന്തുടരാൻ പാടില്ല. കലീലമ്മാ തദക്കറൂൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിലെ 7:3 വ്യക്തമായി പഠിപ്പിക്കുന്നു. മാത്രമല്ല ഇതിലും ഒന്നുകൂടി വിശാലമായി പടച്ച നമ്പുരാൻ വേറൊരു ഭാഗത്ത് ഉന്തിലയിലേക്കും നിങ്ങളുടെ നാഥനിൽ നിന്ന് ഇറക്കപ്പെട്ടതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിന്തുടരുക. വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ഓർക്കാതിരിക്കെ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ നിന്നും ഇറക്കപ്പെട്ടതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിന്തുടരുക. അപ്പോൾ അതിന്റെ അർത്ഥം ഇതാണ് എനിക്ക് നിങ്ങളോട് അവതരിപ്പിക്കാനുള്ള, നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനുള്ള ഗ്രന്ഥം. ഇതിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കണം, എങ്ങനെ നിങ്ങൾ ജീവിക്കാൻ പാടില്ല, വ്യക്തമായും ഞാനിതാ വരച്ചു വച്ചിരിക്കുന്നു. മനുഷ്യരായ നിങ്ങളിലേക്ക് ഇതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി മനുഷ്യ പ്രകൃതിയിലുള്ള പ്രവാചകന്മാരെയും ഇതാ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ പ്രമാണം വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതിൽ നിന്ന്, തദടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആചരിക്കുന്നതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തുവാൻ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വിശുദ്ധ ഖുർആനിനോടും ശത്രുതയുണ്ടായിരുന്ന ആളുകൾ പല അടവുകളും ഉണ്ടാക്കിയിട്ടുണ്ട്, പലതും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഹമ്മദ് നബിയെ വാനോളം അങ്ങ് പുകഴ്ത്തുക, വാനോളം അങ്ങ് പുകഴ്ത്തുക. എന്നിട്ടോ എത്രത്തോളം എത്രത്തോളം പടച്ചവൻ തന്നെയാണെന്ന് പഠിപ്പിക്കുക. പടച്ചവൻ തന്നെയാണ് മുഹമ്മദ് നബി, പടച്ചവൻ തന്നെയാണെന്നും ഞാൻ പറയുന്നതിന് മുഴുവനും തെളിവുണ്ടായിരിക്കും. പടച്ചവൻ തന്നെയാണ് മുഹമ്മദ് നബി എന്നങ്ങോട്ട് പഠിപ്പിക്കുക. അറബിയിലെ അറബി എന്ന് പറയുന്ന വാക്കിലെ അയിന് പോയാലുള്ള റബ്ബ് ഞാൻ തന്നെയാകുന്നു. അഹമ്മദ് എന്ന വാക്കിലെ മീം പോയാലുള്ള അഹദ് ഞാൻ തന്നെയാകുന്നു എന്നർത്ഥം വരുന്നൊരു പാട്ടുണ്ട്, നമ്മുടെ മൗലിദുകളിൽ പഠിപ്പിക്കുന്നൊരു പാട്ടാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മീമറ്റ് അഹമ്മദ് ഞാനെന്ന് ചൊന്നോവർ, മീണ്ടും അയിനറ്റ് അറബി ഞാനെന്നോവർ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അറബ് അറബി അറബി എന്നതിൽ നിന്ന് അയിനങ്ങോട്ട് പോയാൽ എന്താണെന്നറിയോ? ആ റബ് എന്നതിൽ നിന്ന് അയിന് പോയാൽ റബ്ബ്. അഹമ്മദിൽ നിന്ന് മീം അങ്ങോട്ട് പോയാലോ അഹദ്, അത് ഞാൻ തന്നെയാകുന്നു എന്ന് നബി പറഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇന്നും നമുക്ക് കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടും ആ സാധനം. ഇങ്ങനെ എന്തൊക്കെ മുഹമ്മദ് നബിയെ മനുഷ്യനല്ലാതാക്കാൻ പലരും കളിപ്പിച്ചു, പലരും കളിച്ചു, പലരെ കൊണ്ടും കളിപ്പിച്ചു. നമ്മുടെ കോഴിക്കോടും അതേപോലെ തന്നെ പല പരിസര പ്രദേശങ്ങളിലും എന്നല്ല സംസ്ഥാനം ഒട്ടുക്കും പ്രസംഗവുമായി നടക്കുന്ന ചില ആളുകൾ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തി എങ്ങനെയാണെന്നറിയോ? മുഹമ്മദ് നബി പരോക്ഷമായി മനുഷ്യനും അല്ല പ്രത്യക്ഷമായി മനുഷ്യനും പരോക്ഷമായി മലക്കുമാണത്രേ. നോക്കൂ, നിങ്ങൾ എന്തൊക്കെ പറയാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം. മുഹമ്മദ് നബിയോട് പടച്ചോൻ പറഞ്ഞ എന്താണെന്നറിയോ? പടച്ചോൻ പറയാൻ പറഞ്ഞത് എന്താണെന്നോ? മുഹമ്മദ് നബിയോട് പല ആളുകളും ആവശ്യപ്പെടാറുണ്ടായിരുന്നു, എന്ത്, നബിയുടെ കഴിവിൽ പെടാത്തത്, നബിയെ നീ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതേപോലെ തന്നെ ആകാശത്തിലേക്ക് നീ അങ്ങോട്ട് കയറണം, എന്നിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥം നീ അവിടെ നിന്ന് കൊണ്ടുവരണം തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചപ്പോ മുഹമ്മദ് നബിയോട് പടച്ചോൻ പറഞ്ഞു, നബിയെ പറയുക എന്തെന്ന്? ഹൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. ഖുൽ, നബിയെ പറയുക, സുബ്ഹാന റബ്ബി, എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്, എന്റെ നാഥൻ എത്ര പരിശുദ്ധൻ, അവന്റെ പരിശുദ്ധിയെ ഞാൻ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. ഹൽ കുന്തു, ഞാനല്ലയോ, ഇല്ലാ ബശറൻ റസൂല, ഒരു മനുഷ്യപ്രവാചകനല്ലയോ. ഒരു മനുഷ്യപ്രവാചകനോട് ഇതൊക്കെ നിങ്ങൾ ആവശ്യപ്പെടാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല. ഞാനും നിങ്ങളും തമ്മിൽ എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നബിയെ പറയണം, ഇന്നമാ അന, ഞാൻ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? നിങ്ങളെപ്പോലെ വിവാഹ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് ഞാൻ, നിങ്ങളെപ്പോലെ കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യനാണ് ഞാൻ, നിങ്ങളെപ്പോലെ തിന്നുന്ന കുടിക്കുന്ന അതേപോലെ ദാഹിക്കുന്ന, ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ ശമിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, വിശക്കുന്ന, വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങുന്ന ഒരു മനുഷ്യനാ. ഒരു വ്യത്യാസം നമ്മൾ തമ്മിലില്ല. പിന്നെ എവിടെ വ്യത്യാസം? യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ നാഥൻ, രാജാതിരാജനായ നാഥൻ ഒന്ന് മാത്രമാണ് എന്ന് സന്ദേശവാർത്ത അറിയിക്കപ്പെടുന്നു, എനിക്ക് സന്ദേശം അറിയിക്കപ്പെടുന്നു. അങ്ങനെ ആ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു ദൂതനാണ് ഞാൻ, മനുഷ്യദൂതൻ. അതല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ എന്നോട് ആകാശത്തിലേക്ക് അങ്ങോട്ട് കയറാൻ പറഞ്ഞാൽ എനിക്ക് കയറാൻ സാധ്യമല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ എന്നോട് പറഞ്ഞാൽ എനിക്കത് പറയാൻ സാധ്യമല്ല. പുൽ, പറഞ്ഞേക്കണം. ഹൽ കുന്തു, ഞാനല്ലയോ, ഇല്ലാ ബശ്റൻ റസൂല, ഒരു മനുഷ്യ പ്രവാചകനല്ലയോ എന്ന് ചോദിക്കാൻ, എന്ന് അവരോട് പറയാൻ. എന്നിട്ടും മുഹമ്മദ് നബിയെ പ്രത്യക്ഷത്തിൽ മനുഷ്യനും പരോക്ഷമായി മലക്കുമാക്കി. അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. പുൽ ലാ അഖൂലു ലക്കും ഇന്നി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക് ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. നബിയെ പറയണം, ലാ അഖൂലു ലക്കും, നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എങ്ങനെ, എന്തു പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശവാദമില്ല. ഇന്നി അഅലമുൽ ഗൈബ, ഞാൻ അദൃശ്യങ്ങൾ അറിയുമെന്ന്. വല അക്കൂലുലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എനിക്ക് അവകാശവാദമില്ല. എന്തെന്ന്? വല അക്കൂലുലക്കും ഇന്നീം മലക്ക്, ഞാൻ ഒരു മലക്കാണെന്നും എനിക്ക് വാദമില്ല, എനിക്ക് അവകാശവാദമില്ല. മുഹമ്മദ് നബി ഗൈബറിയും എന്നൊക്കെ പറയാൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഓതി ആയത്താണിത്. കുൽ, നബിയെ പറയണം, ല അക്കൂലുലക്കും, നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്ത്? അഅലമുൽ ഗൈബ, അദൃശ്യം എനിക്ക് അറിയുമെന്നത് നിങ്ങളോട് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കറിയാം. അതേപോലെ തന്നെ ഞാനൊരു മലക്കാകുന്നു. അവിടെ വെച്ചപ്പോ ആ സ്ഥലം എത്തിയപ്പോ പിന്നെ അർത്ഥം പറയാതെ കുടുങ്ങിപ്പോയി, പറയാൻ പറ്റാതെ കുടുങ്ങിപ്പോയി. അവിടെ എന്താ അർത്ഥം വെക്കേണ്ടി വരിക? ഒരൊറ്റ ആയത്താണല്ലോ ഇത്. ഇതേപോലെ ഒന്നരണ്ടായത്ത് വേറെയും ഖുർആനുണ്ട്. അപ്പോ കുല്ല അഖൂലുലക്കും ഇന്നി ഖസാഇനുല്ലാഹി, അള്ളാഹുവിന്റെ അധികാരങ്ങളും ഖജാനകളും എന്റെ കയ്യിലാകുന്നു, പക്ഷെ അത് നിങ്ങളോട് ഞാൻ പറയില്ല. ഒരാൾ അർത്ഥം വെച്ചതാണ്. ഒരാളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെന്നല്ല, ഒരു വളരെ പ്രഗത്ഭനാണ്, പ്രശസ്തനാണ് ഒക്കെയാണ്. അപ്പോൾ നബിക്ക് ഗൈബ് അറിയാം, നബി മനുഷ്യനല്ല എന്നൊക്കെ വാദിക്കുന്ന ഒരാള് ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി ആയത്തോതിയിട്ട് അർത്ഥം വെക്കാൻ പറഞ്ഞു. എന്താ അർത്ഥം വെച്ചത്? കുൽ, നബിയെ പറയുക, ലാ അഖൂലുലക്കും, ഇതിന് ഒറിജിനൽ അർത്ഥം കൂടെ പറയാം, അള്ളാഹുവിന്റെ അധികാരവും ഖജാനയും എന്റെ കയ്യിലാണെന്ന് എനിക്ക് വാദമില്ല, ഞാൻ അങ്ങനെ വാദിക്കുന്നില്ല. വല അഅലമുൽ ഗൈബ, അദൃശ്യം എനിക്കറിയാമെന്നും എനിക്ക് വാദമില്ല, ഞാൻ അങ്ങനെ വാദിക്കൂല. വല അഖൂലുലക്കും ഇന്നി മലക്കുൻ, ഞാൻ ഒരു മലക്കാണ് എന്നും ഞാൻ പറയൂല, എനിക്കങ്ങനെ വാദമില്ല എന്നാണ് ഖുർആന്റെ ആയത്ത്. ഇതിനർത്ഥം വെച്ചത് എങ്ങനെ? കുൽ, നബിയെ പറയുക, ലാ അഖൂലുലക്കും, നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്ത്? എന്തി ഹസാഇനുല്ലാ, അള്ളാഹുവിന്റെ അധികാരങ്ങളും ഖസാനയുമൊക്കെ എന്റെ കയ്യിൽ തന്നെയാണ്, പക്ഷെ അത് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. വല അഅലമുൽ ഗൈബ, അദൃശ്യമൊക്കെ എനിക്കറിയാം, പക്ഷെ അറിയുമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. അവിടെ വെച്ച് മുറിച്ചു. ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ഇവിടെ വെച്ച് കുടുങ്ങും എന്ന് ബോധ്യമായപ്പോ പിന്നെ അർത്ഥം വെച്ചില്ല. എന്താ അർത്ഥം വെക്കേണ്ടി വരിക? വല അഖൂലുലക്കും ഇന്നീ മലക്കുൻ, ഞാനൊരു മലക്കെന്നേണ്, പക്ഷെ അത് നിങ്ങളോട് പറയുന്നില്ല എന്ന് അർത്ഥം വെക്കേണ്ടി വരും. അത് മനസ്സിലായപ്പോ അവിടെ വെച്ച് മുറിച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഖുർആനിൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാദ്യം അങ്ങോട്ട് എടുത്തുവെക്കാൻ സാധ്യമല്ല. ഹദീസിൽ നൂറല്ല, 10,000 നുണ പറയും ചെയ്യുക, കുറെ കാലം പിടിച്ചു നിൽക്കും ചെയ്യുക. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണല്ലോ ഇപ്പോഴും കാണുന്നതൊക്കെ. പക്ഷെ ഖുർആനിൽ സാധ്യമല്ല, ഒരാദ്യം അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അപ്പോ പുള്ളിയും ആ പറഞ്ഞ നുണ. ഇത് ഖുർആനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോ പറഞ്ഞുവെന്തെന്നാന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിന്റെ പ്രമാണമെന്ന് വന്നാൽ പിന്നെ ഖുർആനെ മുസ്ലിമീങ്ങൾ പഠിക്കൂ, ആ ഖുർആനെ പഠിക്കേണ്ടതുള്ളൂ, ആ ഖുർആനനുസരിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് വന്നാൽ പിന്നെ ഒരു കാരണവശാലും നമുക്കിവിടെ ഒരു നിലക്കും ഇവിടെ പുറകുകെട്ടാവില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം പിന്നോക്കാവസ്ഥക്ക് കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്നത് തർക്ക മറ്റൊരു കാര്യമാണ്. ഒരാളും അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് അയാൾ പ്രാധാന്യം നൽകി എന്തിനായിരിക്കും? വിദ്യാഭ്യാസത്തിനായിരിക്കും. എന്തിന്റെ മുൻപ്? നമസ്കരിക്കുന്നതിന്റെ മുൻപ്, സക്കാത്ത് കൊടുക്കുന്നതിന്റെ മുൻപ്, ഹജ്ജ് ചെയ്യുന്നതിന്റെ മുൻപ്, നോമ്പ് നോക്കുന്നതിന്റെ മുൻപ്, എല്ലാത്തിന്റെയും മുമ്പ് ഇയാൾ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി അക്ഷരജ്ഞാനം അഭ്യസിക്കുക, വിവരമുള്ളവനാകുക. അങ്ങനെ വിവരമുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കേറൂ, സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ, ഹജ്ജ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് തിരിയൂ. ഇങ്ങനെ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും തിരിയാൻ, മനസ്സിലാകാൻ, ഉൾക്കൊള്ളാൻ ആദ്യമായി വിവരമുണ്ടാകുക, വിവരമുള്ള ആളായി മാറുക. എങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇത് പഠിച്ചോൺ ആദ്യം വെച്ചു, അത് തന്നെ തട്ടി. തുടക്കം എവിടെ പഠിച്ചോൻ തുടങ്ങിയോ അത് തന്നെ തട്ടി. എന്തിനു വേണ്ടി? വിശുദ്ധ ഖുർആൻ ഒരിക്കലും അടിസ്ഥാന പ്രമാണമാകാൻ പാടില്ല. അങ്ങനെ പ്രമാണമായിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങളായി നിലക്കൊണ്ടു കഴിഞ്ഞാൽ അവരെ തളച്ചിടാൻ ഇവർക്കാർക്കും സാധ്യമല്ലെന്ന് നമ്മേക്കാൾ മുമ്പ് മനസ്സിലാക്കിയ ജൂതന്മാർ കണ്ടൊരു തന്ത്രമാണിത്. ഈ ജൂതന്മാർക്ക് അന്നും ഇന്നും എന്നും മുസ്ലിമീങ്ങളോടും അതിന്റെ പ്രവാചകന്മാരോടും ഒക്കെ ശത്രുതയുണ്ടായിട്ടുള്ളത്. നന്മ കൽപ്പിക്കാൻ വന്ന പ്രവാചകന്മാരിൽ പലരെയും നിഷ്കരണം അവർ കൊല ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ സത്യവന്മാരാണെങ്കിൽ എന്തിനാ ഇവരൊക്കെ കൊന്നത്? സത്യം കൽപ്പിക്കലും സത്യം പ്രചരിക്കലും ഒക്കെയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഈ സത്യം പ്രചരിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ എന്തിനില്ലായ്മ ചെയ്യണം, കൊല ചെയ്യണം എന്നൊക്കെ ഖുർആനോട് ചോദിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ മാത്രം എന്നതിലേക്ക് നാം കടന്നു പോകുക. അലൈക്കൽ കിതാബ് തിബിയാനൽ ലികുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും എന്ന് പറഞ്ഞാൽ മതപരമായ എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായിട്ട് ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നു. ഈ ഖുർആനിന്റെ കാര്യത്തിൽ പിന്നെ എന്ത് വേണ്ട? നിങ്ങൾ മറ്റൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ ഓരോ ഖുർആൻ ഇങ്ങോട്ട് ഇറക്കിക്കൊടുത്താൽ പോരെ? എല്ലാ ആളുകൾക്കും ഓരോ ഖുർആന്റെ കോപ്പി ഇറക്കി കൊടുത്താൽ പോരെ? പിന്നെ എന്തിനാ ഒരു പ്രവാചകൻ അത് വേണം? എന്തിനാന്നറിയോ? ഈ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ നേർക്കുനേരെ ഒരു യാതൊരു തെറ്റും അതല്ലെങ്കിൽ അതിലുള്ള ശരി പോകാതെയും ഒരു മാലാഖയിലൂടെ മലക്കിലൂടെ വന്ന് ഒരു മനുഷ്യ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ആളിൽ തന്നെ വന്നുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കണം. നബിയുടെ ഉത്തരവാദിത്തത്തിലുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, ഒരു മറയും കൂടാതെ വ്യക്തമാക്കി കൊടുക്കുക. ബയ്യന ലി തുബയ്യന എന്നൊക്കെ പറഞ്ഞില്ലേ, വ്യക്തമാക്കി അങ്ങോട്ട് കൊടുക്കുക. ഇതിനാണ് പടച്ചോൻ സ്വീകരിച്ചൊരു രീതിയാണ്. മലക്കിൽ പടച്ചവനിൽ നിന്ന് മലക്ക്, മലക്കിൽ നിന്ന് മനുഷ്യ പ്രവാചകൻ, ആ പ്രവാചകനിൽ നിന്ന് മനുഷ്യർ. ഇത് പടച്ചോൻ നിയമിച്ചതാ. ഇതിനോട് ഞാൻ എതിർപ്പുണ്ടെങ്കിൽ അത് പടച്ചോനാണ് ചോദിക്കേണ്ടത്, അത് നമ്മോട് ചോദിച്ചത് കാര്യമില്ല. പടച്ചോൻ സ്വീകരിച്ച രീതി എങ്ങനെയാണ്? തിബിയാനല്ലേ കുല്ലിശൈ, ഈ എല്ലാ വസ്തുക്കൾക്കും മതപരമായ എല്ലാ കാര്യങ്ങൾക്കും അത് വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. ഇതിൽ നാം ഒന്നും ഒഴിവാക്കിയിട്ടുമില്ല. മാ ഫറത്തിന ഫീഹി മിൻ ശൈ, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. മതപരമായ എല്ലാ വിഷയങ്ങളും ഖുർആൻ പൂർണ്ണമാണെന്ന് പറയുകയും വേണം, എങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയും വേണം. ഇത് രണ്ടും എങ്ങനെ നടക്കുക? കക്ഷത്തിലുള്ളത് വീഴാനും പാടില്ല, അറ്റത്തിലുള്ളത് എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഖുർആൻ പൂർണ്ണമല്ലെന്ന് പറയുന്നവർ, ഖുർആൻ പൂർണ്ണമാണെന്ന് പറയുന്നവർ നമസ്കാരവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ടെന്ന് അംഗീകരിച്ചേ പറ്റൂ. അതല്ല, ഖുർആൻ അപൂർണമാണെന്നാണ് വാദമെങ്കിൽ പിന്നെ പ്രശ്നമല്ല. അങ്ങനെ അപൂർണമാണെന്ന് വാദിച്ചാൽ പിന്നെ അവന്റെ പേരെന്താണെന്നാണ് അന്വേഷിക്കേണ്ടത്. അവന്റെ പിന്നെ പടച്ചോനിടുന്ന പേരെന്താണെന്ന് വേറെ ചോദിക്കേണ്ടത് അല്ലേ? അല്ലാഹു ഇറക്കിയത് കൊണ്ട് വിശ്വസിക്കാത്തവരും അതിൽ തർക്കിക്കുന്നവരും ആരാ? അതുകൊണ്ട് വിധിക്കാത്തവർ ആരാ? وَمَنْ لَمْ يَحْكُمْ بِمَا أَنْزَلَ اللَّهُ فَأُولَٰئِكَ هُمُ الظَّالِمُونَ فَأُولَٰئِكَ هُمُ الْفَاسِقُونَ فَأُولَٰئِكَ هُمُ الْكَافِرُونَ അല്ലാഹു ഇറക്കിയതിൽ വിശ്വസിക്കാത്തവർ, അല്ലാഹു ഇറക്കിയതുകൊണ്ട് വിധിക്കാത്തവർ ലാലിമാണ്, കാഫിറാണ്, ഫാസിഖാണ്. ഒരൊറ്റ സൂറത്തിൽ നേർക്കുനേരെ വഴിവഴിയായി പഠിച്ചോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അല്ലാഹുവിന് മാത്രമേ ഹുക്കുമ് ചെയ്യാൻ പറ്റൂ. പടച്ചവൻ ഇറക്കിയ ഹുക്കുമ് പ്രചരിപ്പിക്കുക, അതേപോലെ തന്നെ നടപ്പാക്കുക, ഇതാണ് പ്രവാചകന്റെ ബാധ്യത. പ്രവാചകന്മാരുടെ ശേഷം മനുഷ്യരുടെ ബാധ്യത. ഇനി ഇവിടെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായിട്ടൊരു ഗ്രന്ഥം ഇവിടെ വന്നു. ആ ഗ്രന്ഥത്തിൽ ഇതാ വ്യക്തമായിരിക്കുന്നു. ഇനി എന്തിനാ ഒരു ഗ്രന്ഥത്തിന് ആവശ്യം? ഒരാവശ്യമില്ല, അത്രത്തോളം പരിശുദ്ധമാണ്. അതേപോലെ തന്നെ കുറ്റമറ്റതാണ്, ഒരാൾക്കും ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? ഹദീസുകൾ എന്ന് പറയുന്നത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഹദീസുകളിലേക്ക് തിരിയാതെ ഖുർആൻ കൊണ്ട് മാത്രം നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എത്രയാണ് ഹദീസ്? ഈ ഹദീസ് എന്നാണ് ഉണ്ടായത്? അതിലെ അബദ്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് അതിന്റെ ചരിത്ര പാശ്ചാത്തലം നമ്മളൊന്നറിയണം. ഒരാൾക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്, മുഹമ്മദ് നബി ജനിച്ച് മരിക്കുന്ന സമയത്ത്, മുഹമ്മദ് നബി ലോകത്തിരുന്ന് മരിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ പ്രമാണമായിട്ട് ഇവിടെ നിലവിലുള്ളത് ഒന്നേ ഒന്ന് മാത്രം, അത് വിശുദ്ധ ഖുർആൻ. എന്താ അതിന് തെളിവ്? അൽയൗമ അക്മൽ തുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമത്തി വറദീതു ലക്കും ഇസ്ലാമ ദീന. അൽയൗം, ഇന്ന്, ഈ ദിവസം. ഏത് ദിവസ? ഹജ്ജത്തുൽ വദാ എന്നാ പറയുന്നത്. നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല ഹജ്ജത്തുൽ വദാ ആയിക്കോളന്ന്. ആ ആയത്ത് ഇറങ്ങിയത് എന്നാണോ ആ ദിവസം? ആ ആയത്ത് എന്നാണോ ഇറങ്ങിയത് ആ ദിവസം? അൽയൗമ, ഇന്ന്. അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആത്മന്തു ആലയിക്കും എഴുമത്തി, എന്റെ അനുഗ്രഹത്തെ, ഇത് പഠിച്ചവന്റെ വാക്കുകളാണ്, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്കിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതുലക്കും ഉല്ലിസ്ലാമ ദീന, ഇസ്ലാം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ആ കൂട്ടത്തെ, ആ ദീനിനെ, ആ നടപടിക്രമത്തെ നിങ്ങൾക്കിത് അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു നടപടിക്രമമായി ഇതാ ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ഇസ്ലാമിന്റെ പ്രമാണം എത്രയാണ്? ഒന്നേ ഒന്ന് മാത്രം, വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നിയമങ്ങൾ മുഴുവനും ഇങ്ങോട്ട് ഇറക്കിയിട്ട് നിയമങ്ങളിലൊന്നും യാതൊരു തെറ്റുമുണ്ടാകില്ലല്ലോ, കാരണം ദൈവീകമായ സന്ദേശങ്ങളിൽ ഒരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല. ആ അബദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇറക്കിയ ആൾക്ക് പിന്നെ ദൈവമാകാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വാക്കുകൾക്ക് അബദ്ധമുണ്ടായാൽ അത് ഇറക്കിയവൻ ദൈവമാകാൻ അർഹനല്ല. അപ്പോൾ ദൈവം എത്രത്തോളം കുറ്റമറ്റതാണോ, എത്രത്തോളം പരിശുദ്ധനാണോ, അത്രത്തോളം പരിശുദ്ധതയും കുറ്റമറ്റതാകലും ആർക്കും വേണം? അവൻ ഇറക്കിയ ഗ്രന്ഥത്തിനും വേണം. അതൊക്കെ ഇറക്കിയപ്പോ പറഞ്ഞു, മുഹമ്മദ് നബിയെ, ജനങ്ങൾക്ക് വേണ്ടി അങ്ങയിലേക്ക് ഇതാ സത്യം, അതേപോലെ തന്നെ സമാധാനം, ശാന്തിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്നു. ലിതുഖ്രിജ അന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് താങ്കൾ ജനങ്ങളെ കൊണ്ടുവരണം. ഈ ഗ്രന്ഥം കൊണ്ട് മാത്രമാണ് അങ്ങ് ജനങ്ങളെ സംസ്കരിക്കേണ്ടത്. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തണം നബിയെ. അങ്ങ് അണോ, ഒരു പഴുതുമില്ല. ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. ആരേ? മൻ യഖാഫു വഈദ്, എന്റെ താക്കീതുകളെ ഭയക്കുന്ന ആളുകളോട് നടത്തിയിട്ടേ കാര്യമുള്ളൂ. കാരണം ബോധമുണ്ടാകണം ആദ്യമായിട്ട്. അതേസമയം നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടത്ത് ഒരു ഇസ്ലാമും കേരളത്തിന്റെ അപ്പുറങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇസ്ലാമും അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വഴീദുകളെ, അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകളാണെന്ന് അവരെക്കുറിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല. അവർക്ക് എത്ര വലിയ താടിണ്ടായാലും ശരി, തലേക്കെട്ടുണ്ടായാലും ശരി, അവർ പറയുന്ന ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വലുപ്പം എവിടെ? കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അവിടെയുള്ളൂ ആ ഇസ്ലാമിന് പ്രസക്തി. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഇസ്ലാം വേറെ. ഇതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ പല ആളുകളും അത് മനസ്സിലാക്കിയുള്ളവരാ. നമ്മൾ ശേഖുരമാരായും അതേപോലെ കുത്തുബുമാരായും മക്താബുമാരായും കണ്ടിരുന്ന ആളുകളുടെ ശരിയായ നിറം എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളതൊക്കെ ഇത്രയും തുറന്നു പറയുന്നത്. അപ്പൊ ആ ഇസ്ലാം വരത് കാപഠ്യമാണ്, അത് ജനങ്ങളെ കാണിക്കാൻ എന്തൊക്കെയോ വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഇസ്ലാമാണത്. അതേസമയം ഫദക്കിർ, നബിയെ അങ്ങ് ഉത്ബോധനം നടത്തേണ്ടത് മൻ യഖാഫു ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എന്റെ താക്കീതുകളെ കേട്ടാൽ പേടി തോന്നുന്ന ആളുകളുണ്ട്, ആ ആളുകൾക്ക് ഖുർആൻ കൊണ്ട് അങ്ങ് താക്കീത് നടത്തേണ്ടതെന്ന് ഖുർആൻ പറയുന്നു, പഠിച്ചവൻ പഠിപ്പിക്കുന്നു. എത്ര വ്യക്തമായിട്ട്, വളരെ വിശാലമായിട്ട്. മാത്രമല്ല, ഇത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. മരിച്ചവന്റെ അടുത്ത് പോയിട്ട് ഓതേണ്ടതല്ല, ഓതിക്കൊടുക്കേണ്ടതല്ല. ലീന്ദ്രമങ്കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്ന ഗ്രന്ഥമാണിത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, ഈ രൂപത്തിൽ തോന്നിയ രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും നിങ്ങളുടെ മടക്കം, അതേപോലെ നന്മയിൽ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ചെന്നെത്തും, ഇതൊക്കെ പറഞ്ഞ് വിശദമാക്കി കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജീവനുള്ള മനുഷ്യനോട് സംസാരിക്കുന്ന ഗ്രന്ഥം. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രന്ഥത്തെക്കുറിച്ച് എന്തറിഞ്ഞു, എന്ത് കേട്ടു? നമ്മുടെ ഉമ്മാമമാർക്ക്, നമ്മുടെ നാട്ടിലെ പല ആളുകളും എഴുതിവച്ച മൊഹീദ്ദീമാലയും അതേപോലെ റിഫായിമാലയൊക്കെ കാണാപ്പാടമുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഒരു വരി തെറ്റാതെ അവർ പാടുമായിരുന്നു. പക്ഷേ ഒരു വരി, ഒരക്ഷരം പിഴക്കാതെ അവർക്ക് ചെല്ലാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ അവരോട് നമുക്ക് പറയാം, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്തൊന്ന് ഓതൂ എന്ന് പറഞ്ഞാൽ അവർക്കറിയുമായിരുന്നില്ല. എന്തേ കാരണം? ഖുർആൻ അത്രേ വിലുള്ളൂ, ഖുർആൻ അത്രേ വില അവർ കൽപ്പിച്ചിട്ടുള്ളൂ, അതല്ലെങ്കിൽ അവരെ കൊണ്ട് കൽപ്പിപ്പിച്ചിട്ടുള്ളൂ. അതാ അതിന് ചുരുക്കം. വിശുദ്ധ ഖുർആനിനെ വളരെ എത്രത്തോളം തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ അത്രത്തോളം അങ്ങോട്ട് തരം താഴ്ത്തി. എവിടെയെങ്കിലൊക്കെ ഒരു സൂറത്ത് ഫാത്തിഹ ഓത, ആയത്തിനെ കുറിച്ച് ഓത, കിടക്കാൻ നേരത്ത് ആയത്തിനെ കുറിച്ച് ഓത, അതേപോലെ വലാല മുസീബത്തൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ ഓത, കഴിഞ്ഞു. പിന്നെ റഹ്മത്ത് ഇങ്ങനെ ചൊരിയാൻ വേണ്ടിയിട്ടാണല്ലോ മറ്റതൊക്കെ ഇറക്കിയിട്ടുള്ളത്. റിഫായിമാല, മെഹീദിമാല, മംഗൂസ് മൗലൂദ്, അങ്ങനെ ഒരു തല മുതൽ എണ്ണിയാൽ തീരാത്ത അത്രത്തോളം ഉണ്ട്. ഖുർആൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗ്രന്ഥം നിങ്ങൾ എന്താകാൻ പാടില്ല, ഈ ഗ്രന്ഥം നിങ്ങളുടെ ഒരു ബർക്കത്ത് പുസ്തകം ആകാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഗ്രന്ഥമാണ്, ചിന്തിക്കേണ്ടെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടില്ല സമുദായം. പിന്നീടുണ്ടായ കഥ എന്താണെന്നറിയോ? ഒരുപാട് ഹദീസുകൾ റസൂലിന്റെ ശേഷം, നബിയുടെ കാലശേഷം, ഏത് നബി? ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആനല്ലാത്ത ഒന്നും തന്നെ എന്നിൽ നിന്ന് നിങ്ങൾ എഴുതാൻ പാടില്ലെന്ന് നബി പറഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്നു മുസ്ലിമിൽ, മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ. നമുക്കത് പ്രമാണമല്ല, പ്രമാണമാക്കുന്നവർക്ക് പ്രമാണമാണല്ലോ, ആക്കിക്കോട്ടെ. അപ്പോ പ്രമാണമാക്കുമ്പോ അതും പ്രമാണമാക്കട്ടെ. ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആനല്ലാതെ ഒന്നും എന്നിൽ നിന്ന് എഴുതി വെക്കാൻ പാടില്ലെന്നതും പ്രമാണമാക്കട്ടെ. എന്നിട്ട് മറ്റതൊക്കെ അങ്ങോട്ട് അടിച്ച് തകർക്കട്ടെ. സാധിക്കൂ? പടച്ചതം മുഹമ്മദ് നബിക്ക് സുഖമില്ല, അതൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അറിയാത്ത മൊത്തത്തിൽ ജനങ്ങൾ അറിയാത്ത ചില സത്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു ഭാഗം കൊണ്ട്, ഒരു സത്യത്തിന്റെ ഒരു അംശം അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ളത് മുഴുവനും കളവായിരിക്കും. റസൂലിനെ അസുഖം വല്ലാതെ കൂടി, ഭയങ്കര അസ്വസ്ഥത. ആ സമയത്ത് റസൂൽ പറഞ്ഞു അത്രേ എന്തെന്ന്, എന്റെ അടുത്ത് ഹാത്തു ബി കിതാബിൻ, ഒരു പുസ്തകം കൊണ്ടുവരുവീൻ, നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം, എന്റെ ശേഷം നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകരുത്, അതിനുവേണ്ടി ഞാൻ എഴുതി തരാം എന്ന് നബി പറഞ്ഞു അത്രേ. അപ്പോഴേക്ക് ഇങ്ങനെ ബഹളൊക്കെ ഉണ്ട് അവിടെ, ഇങ്ങനെ കൊച്ചും ബഹളും സുഖമില്ലാതെ കിടക്കുന്ന ആ സമയത്ത്, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഇവിടെ നിന്ന് പറഞ്ഞു, നമുക്കിഞ്ഞൊരു കിതാബിന്റെ ആവശ്യമില്ല, എന്തനാ കിതാബുല്ലാഹി ഹസ്ബുന, നമ്മുടെ അടുത്ത് അള്ളാഹിന്റെ ഗ്രന്ഥമുണ്ട്, അത് നമുക്ക് മതി, വേറൊന്നും നമുക്കൊരാവശ്യമില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ഇവിടെ നിന്ന് പറഞ്ഞു എന്ന്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി അങ്ങനെ പറയോ അവിടെ കിടന്നിട്ട്? നമ്മളൊരു ഗ്രന്ഥം, ഒരു പുസ്തകം കൊണ്ടുവരും, ഞാൻ എഴുതി തരാമെന്ന് മുഹമ്മദ് നബി എവിടെന്ന് പറയോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഉമർ ഇബ്നുൽ ഖത്താബിനാവൂലല്ലോ. ഇല്ല, അപ്പോ ഏതാ നോണാ, ഏതാ ശരി, ആരോടാ ചോദിക്കുന്നത്? മുസ്ലിമിലുള്ള ഹദീസ് മുഴുവൻ തള്ളാൻ പറ്റുമോ? ബുഖാരിയിലുള്ള ഹദീസ് മുഴുവൻ തള്ളാൻ പറ്റുമോ? അതിലൊക്കെ ചില സത്യമല്ലേ, ഈ ചില സത്യം എന്നാ ചോദിക്കാൻ തുടങ്ങിയത്? മുഴുവൻ സത്യം എന്നല്ലേ പറഞ്ഞിരുന്നത്? ഹദീസ് എന്ന പേരിൽ വലത്തു ഭാഗത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയിട്ട് എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ടോ അത് മുഴുവനും പ്രമാണമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായത്തിന്റെ അരികിലേക്ക് പ്രകാശത്തിന്റെ പ്രഭയുടെ ഒരല്പം വന്നപ്പോ ചില ഹദീസ് പോക്ക്, ബാക്കിയുള്ളതൊക്കെ ശരി എന്ന അവസ്ഥയിലായി. പിന്നീടും ഇങ്ങനെ പുരോഗമിച്ചൊക്കുമ്പോ ചില ഹദീസേ ശരിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പോക്ക്. ബുദ്ധിയുള്ളവൻ പിന്നെയും ചിന്തിച്ചു, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് ഒരൊറ്റ ഹദീസും ഉണ്ടാകാൻ പാടില്ല, ഒരു പുരാണമായിട്ടെങ്കിലും അത് പറയാൻ പാടില്ല എന്നിടത്തേക്ക് എത്തി. അവിടെ എത്തിയാലേ ശരിയാവൂ അല്ലേ? ചില ആളുകൾ പറയേ, ഒരു ഹദീസുകളിലൊക്കെ ചിലതൊക്കെ ശരിയുണ്ട്, ആ ചിലത് ശരിയുള്ളത് ഖുർആന്റെ അർത്ഥത്തിനോട് യോജിക്കുന്ന എടുത്തോ? എന്തിനെടുക്കണം? എന്തിനെടുക്കണം? ഒരു പുരാണമായിട്ടെങ്കിലും പറയാൻ പാടില്ല, ഒരു പുരാണമായിട്ടെങ്കിലും. കാരണം മുഹമ്മദ് നബിയെ കള്ളനാക്കിയ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആനിന്റെ വില കുറച്ച് കാണിച്ച, മുഹമ്മദ് നബിയെ ഒരു പെൺകോന്തനാക്കിയ, ഒരു പെണ്ണുകെട്ടി രാമനാക്കിയ, ആ ആ എന്താ അതിന് പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ആ ക്ഷുദ്രകൃതികളെ ലോകത്തിന് നെമ്പാടും തെരഞ്ഞു പിടിച്ച് ചുട്ടുകരിച്ച് അറബിക്കടലിലേക്ക് എറിയണം. ആ കാലം വന്നു കഴിഞ്ഞാൽ സമുദായം പുരോഗമിക്കും, യാതൊരു തർക്കവുമില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമുക്ക് നമ്മുടെ മുന്നിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആ ഖുർആൻ ചെല്ലണം. ആ ഗ്രന്ഥം അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് ജനങ്ങളെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാ. നമുക്ക് എവിടെ വെളിച്ചം കിട്ടിയത്? എവിടെ നിന്നാണ് നമുക്ക് വെളിച്ചം കിട്ടുക? ഹദീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഇരുളിന്റെ ഇരുൾ മുറ്റിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആരാധന ഹദീസിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരൊറ്റ ആരാധന പോലും ചെയ്യാൻ സാധ്യമല്ല. ഒരാരാധനയും ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് രണ്ട് തലയും വേണം, ആ രണ്ട് തലക്ക് ഭ്രാന്തും പിടിക്കണം, എന്നാലേ പറ്റൂ. കാരണം കുനൂത്ത് ഓതാൻ പാടില്ല, ഓതാതിരിക്കലാണ് സുന്നത്ത്. ഓതാനും ഓതൽ സുന്നത്താണ്, ഓതൽ കൂലിയുള്ളതാണ്, ഒരേ കാര്യമാണ് അല്ലേ? അതേപോലെ തന്നെ ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യമില്ലാത്ത വിരുദ്ധമല്ലാത്ത ഒരൊറ്റ ഹദീസും കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയതാണ് മദ്ഹബുകൾ. എത്ര മദ്ഹബ് ഇന്ന് കാണുന്ന ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കുള്ളോ? അല്ല, 13-14 മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എന്താക്കി? നാലാക്കി ചുരുക്കി. ഇപ്പൊ എത്ര ഇസ്ലാം? ഇസ്ലാം നാല് ഇസ്ലാം. ഇനിയിപ്പോ അതിനെ ന്യായീകരിക്കുക എങ്ങനെ? ഒരു പശു, ആ പശുവിന്റെ മുലക്ക് നാല് കണ്ണുണ്ടാകും, ആ നാല് ഭാഗത്തു നിന്നും വരുന്നത് പാലാണ്, ആ പാലിന്റെ നാലിന്റെയും നിറം വെള്ളയാണ്, അതുകൊണ്ട് നാല് ഇസ്ലാമിൽ നിന്ന് ഹനഫി മദ്ഹബ് പറഞ്ഞ, ഹനഫി ഇമാമ് പറയുന്നതും പാൽ തന്നെയാണ്, ഷാഫി ഇമാമ് പറയുന്നതും പാൽ തന്നെയാണ്, അതേപോലെ മാലിക്ക് പറയുന്നതും പാല്, ഹംബലി പറയുന്നതും പാല്, പിന്നെ എങ്ങനെ ബ്രഹ്മിൽ അടിണ്ടായത്? പാലാണോ തേനാണോ ഞാൻ കാണിച്ചു തരാം. ഒരു മദ്ഹബിലുള്ളത്, ഒരു മദ്ഹബിൽ സുന്നത്തുള്ളത്, മറ്റേ മദ്ഹബിൽ ഹറാം. എങ്ങനെയുണ്ട് പാല്? ഒരു മദ്ഹബിൽ ഹറാം ഉള്ളത്, മറ്റേ മദ്ഹബിൽ നിർബന്ധം. ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യമില്ലാത്ത ഒന്നും കാണാൻ സാധ്യമല്ല. ഇവിടെയാണ് മഹാനായ സമഹ്സരി എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം പറഞ്ഞു, തഅജ്ജബ്തു മിൻ ഹാദസ് സമാനി വഅഹ്ലിഹി ഫമാ അഹദും മിൻ അൽസുനിൻ നാസ് യസ്ലമു. എന്തൊരു അത്ഭുതകരമായ കാലഘട്ടമാണിത്. ഞാൻ അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു ഈ കാലഘട്ടത്തെക്കുറിച്ച്. എന്താ കാരണം? ഒരാളും മറ്റൊരാളുടെ നാവിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരല്ലെങ്കിൽ മറ്റോരുത്തർ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുറ്റം പറയുന്നുണ്ട് മറ്റാളെ, മറ്റാളായാലും കുറ്റം പറയുന്നുണ്ട്. ഒരാളും കുറ്റത്തിൽ ഒഴിവല്ല. ഞാൻ ഹനഫി മദ്ഹബ് കാരനാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെക്കുറിച്ച് പറയും കള്ളു കുടിക്കാൻ പറയുന്ന ആളാണ് എന്നാണ്. കള്ളു കുടിച്ചോളാം, തില എന്ന് പറയുന്ന ഒരു കള്ളുണ്ട്, ആ കള്ള് ഏതാണ്ടൊക്കെ കുടിക്കാമെന്നാണ് ഹനഫി മദ്ഹബിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ മദ്ഹബുകാരനാണ് ഞാനെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ആളുകൾ എന്താ പറയാ? അയാൾ കള്ളു കുടിക്കാന്ന് പറയുന്ന ആളാണ് എന്ന് എന്നെക്കുറിച്ച് പറയും. വഇൻ ശാഫിഇയൻ ഖുൽതു ഖാലൂ ബി അന്നനി ഉബീഹു നികാഹൽ ബിന്ദി വൽ ബിന്ദു തഹ്റുമു. ഞാൻ ശാഫി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ആളുകൾ പറയും, ഓഹോ, ഇയാൾ ആരാന്നറിയോ, നിങ്ങൾക്ക് സ്വന്തം മോളെ കല്യാണം കഴിക്കാന്ന് പറയുന്ന ആളാണ് എന്ന് എന്നെക്കുറിച്ച് പറയും. എന്താ കാരണം? വ്യഭിചാരത്തിലുണ്ടായ മോളെ കല്യാണം കഴിക്കാൻ എഴുതി വെച്ചിരിക്കുന്നു ഷാഫി മദ്ഹബില്. ഒരാള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു പെണ്ണിനായിട്ട് അവിഹിത ബന്ധമുണ്ടായി. ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു, അത് പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി നിയമമനുസരിച്ച് ഇപ്പൊ അയാളെ പെൺകുട്ടിന്റെയാള, കല്യാണം കഴിക്കട്ടെ കഴിക്കാതെ, അയാളെ മകൾ തന്നെയുള്ളൂ. പക്ഷേ ഹനഫി ഷാഫി മദ്ഹബിൽ ആ കുട്ടിയെ ഇയാൾക്ക് കല്യാണം കഴിക്കാം, ആ വാപ്പാക്കന്നെ കല്യാണം കഴിക്കാൻ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോ മകളെ കല്യാണം കഴിക്കാമെന്ന് പറയുന്ന ആളാന്ന് എന്നെ കുറിച്ച് ആൾക്കാർ പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ആവൂല. ഞാൻ ഹംബലി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ കുറിച്ച് പറയും ഇയാൾ നായനെ തിന്നാന്ന് പറയുന്ന ആളാണ്, കാരണം നായനെ തിന്നാന്നാണ് ഹംബലി മദ്ഹബിൽ എഴുതി. തൊടാൻ പാടില്ല ഷാഫിയിൽ കേട്ടോ, കണ്ടോ. ഇങ്ങനെ ഷാഫി മദ്ഹബി പാല് വരണ കോലം നോക്കി, നാല് ഭാഗത്തു നിന്നും വെള്ള നിറത്തിലുള്ള പാല് വരണ കോലം. ഒരു മദ്ഹബിൽ നായനെ തൊട്ടാല് ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് മാത്രമല്ല, ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. മറ്റേ മദ്ഹബിലോ ആ ചാപ്പാട് കഴിക്കാൻ അടിച്ച് തട്ടി വിടാ, നുറുക്കി ഫ്രൈ ആണെങ്കിൽ അങ്ങനെ, കറി ആണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിൽ അങ്ങനെ തിന്നാ നായന്. അതേപോലെ ഞാൻ ഹംബലി മദ്ഹബുകാരനാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തെ കുറിച്ച് എന്താ പറയാന്നറിയോ, പടച്ചവനക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയുന്ന ആളാണ് എന്നെ കുറിച്ച് പറയും. അപ്പൊ ഞാനും അതും ആവൂല. ഇങ്ങനെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്നാണ് മദ്ഹബ് തെരഞ്ഞെടുത്തത്. ആ മദ്ഹബിൽ നിന്ന് ഹദീസുകളിലെ വൈരുദ്ധ്യം എത്രയെന്ന് നമുക്കറിയാലോ, അതിനേക്കാൾ 10 മടങ്ങ് വൈരുദ്ധ്യമാണ് ഹദീസുകളിലുള്ളത്. ഒരൊറ്റ ഹദീസ് നിങ്ങൾ വായിച്ചു നോക്കൂ, ഉടനെ തന്നെ അതിന്റെ പിന്നിൽ വരുന്ന ഹദീസ് നേരത്തെ പറഞ്ഞ ഹദീസിനെ മുഴുവനും മുറിക്കുന്നതായിരിക്കും. അങ്ങനെ ഹദീസിന്റെ ആധിക്യം എത്രയെന്ന് ചോദിച്ചാൽ, ബുഖാരിക്ക് 600,000 ഹദീസ് കിട്ടിയത്രേ. ബുഖാരിയുടെ മുഖദ്ദമയിൽ എഴുതി വച്ചിരിക്കുന്നു 600,000 ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് ഈ ഹദീസ്. 600,000 ഹദീസുകൾ ഞാൻ പരിശോധിച്ചു, എന്നിട്ട് അതിൽ നിന്ന് കടഞ്ഞ് തെളിച്ചെടുത്ത സാധനമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. 200,000 സഹീഹ് അല്ലാത്ത ഹദീസ് എനിക്ക് മനപ്പാടുണ്ട്, 100,000 സഹീഹായ ഹദീസും എനിക്ക് മനപ്പാടുണ്ട്. അപ്പൊ കൂടുതൽ ഏതാ? കൂടുതൽ സഹീഹ് അല്ലാത്തത്. ഇനി നോക്കണോ നിങ്ങൾക്ക്, ഇങ്ങനൊക്കെ 600,000 ഹദീസ് കേട്ടതിൽ നിന്നും കണ്ടതിൽ നിന്നും തെളിച്ചും അതേപോലെ ശുദ്ധമാക്കിയും പരിശുദ്ധമാക്കിയും എടുത്ത സാധനത്തിലുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ചിലതൊക്കെ ചിലത് ഭാഗത്ത് പരിശോധിക്കാൻ നേരമുള്ളൂ. അപ്പൊ എന്തായിരുന്നു ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, മനഃപൂർവം ഇവർ ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല, അബദ്ധമായിരിക്കാം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അബദ്ധമായിരിക്കാം. ഏതായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ സാധനമല്ല, അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ അത്രത്തോളം വൈരുദ്ധ്യങ്ങളും അതേപോലെ തന്നെ പ്രവാചകന്റെ സത്യസന്ധതയെ, ഖുർആനിന്റെ സത്യത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ എന്തൊക്കെയാ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകൻ അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ടൊക്കെ കരസ്ഥമാകും, അതിനുള്ള ഒരു പണി എഴുതി വച്ചു. ഖുർആനിനെ തന്നെ പിന്തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും, മറ്റേ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആനിനെയും മാറ്റിവെക്കുക, അതേപോലെ ചരിത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും. ഇത് നമ്മളെ ഖലീഫുമാരെ കുറിച്ച് പറയാറുണ്ടല്ലോ, 4 ഖലീഫുമാർ. ഈ 4 ഖലീഫുമാരിൽ എത്ര ആളുകളാ മരിച്ചത്, എത്ര ആളുകളാ കൊല്ലപ്പെട്ടത്, എന്തിനു വേണ്ടിയായിരുന്നു? ഇതൊക്കെ വളരെ വളരെ വിശാലമായ വിഷയങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം നൽകുകയാണ്. എന്താ കൊല്ലപ്പെടാണ്ടായ കാരണം? എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു? സ്വന്തം നിയമങ്ങൾ, സ്വന്തം കരങ്ങളെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അതിവിടെ പ്രാവർത്തികമാകാൻ വിശുദ്ധ ഖുർആനിനോട് കൂറും അള്ളാഹുവിനോട് ഭക്തിയും ഉണ്ടായിരുന്ന ആളുകൾ നശിക്കാൻ, അവരുടെ ഉത്ബോധനങ്ങൾ ഇവിടെ ലോകം അറിയാതിരിക്കാൻ, ഇതിനാ ഇവിടെ കൊല നടന്നത്. നേരത്തെ നടത്തിയ അതേ കൊല തന്നെ, ജൂതന്മാരെ നടത്തിയ കൊല. നിങ്ങൾ എന്തിനാ കൊല്ലുന്നത്? നിങ്ങളുടെ ഉദ്ദേശം നന്മ ഉണ്ടാകലും തിന്മയിൽ നിന്ന് ആളുകൾ ഒഴിയലുമാകണം ആയിരുന്നെങ്കിൽ എന്തിനാ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്നത് എന്ന് ഖുർആൻ ജൂതന്മാരോട് ചോദിച്ചു. ഇതേപോലെ തന്നെ ഇവരോട് നമുക്ക് ചോദിക്കാം, എന്തിനായിരുന്നു നിങ്ങൾ ഖലീഫമാരെ കൊന്നത്? അപ്പോൾ സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ നിയമങ്ങൾ ഇവിടെ വളരണം, ഒറിജിനൽ ഇസ്ലാം ഇവിടെ തകരണം, അതിനുവേണ്ടിയായിരുന്നു. ഇൻഷാല്ലാ ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ വിഷയം അതായതുകൊണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മുടെ പ്രമാണം, ഖുർആൻ മാത്രം നമ്മുടെ പ്രമാണം എന്ന വിഷയമാകുമ്പോൾ ഈ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സത്യത്തെ ചോദ്യം ചെയ്യുന്ന ചില ഭാഗങ്ങൾ. ഒന്നാമതായി, മുഹമ്മദ് നബിയെ പടച്ചവന് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല മനുഷ്യനായിട്ടാണ്, നല്ല പ്രവാചകൻ, അതേപോലെ യാതൊരു അന്ധതയും ബാധിക്കാത്ത, മാനസികമായും ശാരീരികമായും ആരോഗ്യവാനായ ഒരു നല്ല മനുഷ്യൻ. ആ പ്രവാചകനിലൂടെ ആ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. നബിയെ, അങ്ങ് ഉത്തമ സ്വഭാവിയാണ്, നല്ല സ്വഭാവക്കാരനാണ് അദ്ദേഹം. വലവ് കുന്തലി ഹൗലിക്, നബിയെ അങ്ങനെ പരുക്ക സ്വഭാവി ആയിരുന്നുവെങ്കിൽ ലംഫദ്ദൂമിൻ ഹൗലിക്ക, അങ്ങയുടെ പിന്നിൽ അണിനിരന്ന ആളുകളൊന്നും അണിനിരക്കുമായിരുന്നില്ല, അവരൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പിടിച്ചു നിർത്താൻ, അവരെയൊക്കെ അങ്ങയുടെ പിന്നിൽ അണിനിരത്താൻ അങ്ങക്ക് സാധിച്ചത് അങ്ങ് ഉത്തമ സ്വഭാവിയാണ്, അങ്ങ് ഉപദേശിക്കുന്നത് ദൈവത്തിന്റെ ഉപദേശങ്ങളാണ്, ഇതുകൊണ്ടാണ് അങ്ങേക്ക് പിടിച്ചു നിർത്താൻ പറ്റിയത്. വലൗകുന്ത ഫള്ളൻ ഖലീബൽ ഖൽബി ലംഫദ്ദൂ മിൻ ഹൗലിക്, പിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു അവരൊക്കെ, അങ്ങ് ഉത്തമ സ്വഭാവി അതുകൊണ്ടാണ്. ഇങ്ങനൊക്കെ ഖുർആൻ നബിയെപ്പറ്റി പറഞ്ഞു. പക്ഷേ നബി മാനസികമായും ശാരീരികമായും ആരോഗ്യവാനാണെന്നും പറച്ചു നമ്മെ പഠിപ്പിച്ചു. ആ പ്രവാചകൻ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാക്കണം എന്നാര് തീരുമാനിച്ചു? ഹദീസിന്റെ പൂജകന്മാർ തീരുമാനിച്ചു. തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അത് നടപ്പിലാക്കി. എത്രത്തോളം എന്നാൽ ലോകം മുഴുവനും അത് പാടാനും പറയാനും അതിന് പിന്നെ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും ഉണ്ടാക്കാൻ മാത്രം അതിന് വ്യാപ്തിയുണ്ടായി. അബൂ ഹുറൈറ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഭാഗങ്ങളുണ്ട്, അല്ലാത്തവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവിയിൽ റിപ്പോർട്ടുണ്ട്, കാരണം അതിന് വേറെ പോയിന്റ് ഉണ്ട്. നബിയുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ പേര് വെച്ചൊരു കൊടുത്താൽ അതിന് മറ്റേതിനേക്കാൾ ഒന്നുകൂടി സ്ഥാനം ലഭിക്കും ആളുകളുടെ അടുത്ത്. അതുകൊണ്ട് ആയിഷയുടെ പേരിലും ഉണ്ടാക്കി. അന്ന നബി സുഹറ, മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു. ഹത്താ കാന യുഹയ്യലു ഇലൈഹി അന്നഹു സനഅ ശൈഅം വലം യസ്നഹു, മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്നിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും തോന്നത്തക്ക രൂപത്തിൽ നബി നടന്നു, തലക്ക് വെളിവില്ലാതെ നടന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? എഴുതിയിട്ടില്ലാന്ന് ഒരാൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. വ്യക്തമായിട്ട് ബുഖാരിയുടെ 3175 ഹദീസിലാണ് എഴുതി വച്ചിട്ടുള്ളത്. വേറെയും വേറെ ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരിയുടെ കാത്തിപ്പ നമ്മൾ പറയുന്നത്. മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ഈ സന്ദേശം വരുന്ന ആർക്കാ? നബിക്ക. ഈ സന്ദേശം കൊണ്ടുവരുന്നത് നബിയിലേക്കാണ്, വേറെ ഒരാളും ആ സന്ദേശം കേൾക്കണില്ല. മുഹമ്മദ് നബി സത്യസന്ധനല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വഹിയിൽ നമുക്ക് എന്തെല്ലാം സംശയിക്കാം, എന്തൊക്കെ സംശയങ്ങൾ അതിലുണ്ടാക്കാം, ലോകത്തിന് സംശയിപ്പിക്കാം. കാരണം ഒരാൾ ചോദിക്കാം, മുഹമ്മദ് നബിക്ക് തലക്ക് വെളിവില്ലാതെ ഇറങ്ങിയ സമയത്ത് ആ സമയത്തുണ്ടായ വഹീനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? അപ്പൊ ഏതൊക്കെ ഇറങ്ങിയിട്ടുള്ളത്? പുരുഷങ്ങാതി എന്താ പറയുന്നവരോ? രാജ്യം മുഴുവൻ നടന്നിട്ട് സ്നേഹസംവാദം നടത്തുക, സ്നേഹസംവാദം നടത്തിയിട്ട് അത് ക്രോധസംവാദത്തിലാണ് അവസാനിക്കുന്നത്. അവിടെയൊക്കെ കുടുങ്ങിപ്പോകുന്നുണ്ട് പലപ്പോഴും. നിങ്ങളുടെ പ്രവാചകന് സിഹർ ബാധിച്ചതായിട്ട് നിങ്ങളുടെ പ്രമാണത്തിലില്ലേ? ആ അങ്ങനെ ആ സമയത്ത് സിഹർ ബാധിച്ച സമയത്ത് ഇറങ്ങിയ സന്ദേശങ്ങളെക്കുറിച്ച് എന്താ പറയാ നിങ്ങൾ? അതിനെക്കുറിച്ച് എന്തെന്നാ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്താ? അങ്ങനെ തലക്ക് വെളിവില്ലാതായപ്പോ സന്ദേശങ്ങളൊന്നും ഇറങ്ങിയതായിട്ട് റിപ്പോർട്ടില്ലാന്ന്. ആ അപ്പൊ എന്റെ കുടുംബത്തിൽ ചെന്നിട്ട് അന്വേഷിച്ചാ അല്ല സന്ദേശങ്ങൾ ഇറക്കല്. എന്താ അപ്പൊ അതങ്ങോട്ട് ഒഴിവാക്കിയാ പോരെ, വലിച്ചെറിഞ്ഞാ പോരെ? പണ്ട് ആരോ പറഞ്ഞതുപോലെ മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമുള്ള കണ്ണീര് കാണാൻ ഇവിടെ ആവശ്യമുള്ളൂ. അത് മകൻ മരിച്ചാലും കുഴപ്പമില്ല, മകളുടെ മരുമുള്ള കണ്ണീരൊന്നും കാണണം. ബുഖാരിനെ രക്ഷപ്പെടുത്തിയിട്ടെങ്കിലും ശരി, മുഹമ്മദിനെ പിന്നെ ഒന്ന് ഭ്രാന്തനാക്കി കിട്ടണം. അതാ ഇവിടെ അതിന് കിടന്ന് വെപ്രാളം. പഠിച്ചോൻ പറയുന്ന എന്താ അറിയോ? മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നവൻ അക്രമിയാണെന്ന്, അക്രമിയാണെന്ന്. മാത്രമല്ല റസൂലുള്ളാഹിക്ക് ഒരിക്കലും അങ്ങൾ അബദ്ധങ്ങൾ സംഭവിക്കാൻ പാടില്ലെന്ന് ഖുർആൻ. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ അങ്ങയെ അല്ലാഹു സംരക്ഷിക്കും. അതങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ സന്ദേശങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ പല ആളുകൾക്കും ദഹിക്കണില്ല, അവിടെ പല ആളുകൾക്കും സഹിക്കണില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒന്ന് അങ്ങോട്ട് നോക്കൂ, ഒന്ന് ഇങ്ങോട്ട് നോക്കൂ, എന്നിട്ട് പിന്നെ ഉണ്ടാതിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനത്തെ ചില സ്വഭാവക്കാരവിടെ ഉണ്ടായിരുന്നു. നല്ല നല്ല സന്ദേശങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ചില ആളുകൾ അങ്ങോട്ടൊന്ന് നോക്കും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് നോക്കും, പിന്നെ മിണ്ടാതിരിക്കും. അങ്ങനെ കണ്ണുരുട്ടിക്കാട്ടിയും അതേപോലെ കണ്ണു ചിമ്മൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകൾ. ആ ഈ സന്ദേശങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അവർ പല ആളുകൾക്കും ഒരാഗ്രഹം, എന്ത് ഇത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയെങ്കിൽ സമാധാനമായിരുന്നു. അതേപോലെ എത്തേണ്ടടുത്ത് എത്താതെ പോയാൽ ഒരു അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നബിയോട് പടച്ചോൻ സമാധാനിപ്പിക്കുക, നബിയേ ഈ സന്ദേശമുണ്ടല്ലോ, ഇത് ലോകത്തിലെ അവസാനത്തെ കുഞ്ഞ് ഏതാണോ ആ കുഞ്ഞിനെ പോലും ആ കുഞ്ഞിനെ പോലും സന്മാർഗ ദർശനമായിട്ടുള്ള ഗ്രന്ഥമാണിത്. ഇതിൽ നിന്ന് ഒന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല, ഇതിലില്ലാത്ത ഒന്നും ഇതിൽ കടന്നുകൂടാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് അവിടെ എത്തുമ്പോഴേക്ക് പരിപൂർണമായ ഒരു സുരക്ഷിതത്വം ഇതിനാവശ്യമാണ്, ദൈവീകമായ സെക്യൂരിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് നബിയെ അങ്ങ് പേടിക്കണ്ട, വല്ലാഹു അല്ലാഹു യഹ്സിമുക്ക അങ്ങയെ സംരക്ഷിക്കും, മിനന്നാസി ജനങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അങ്ങയെ അല്ലാഹു രക്ഷിക്കും എന്ന് പറഞ്ഞാൽ പടച്ചോൻ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യം നടക്കും, അങ്ങ് ഒരു പേടിയും പേടിക്കണ്ട. പക്ഷേ നമ്മളെന്താ അവിടെ ഹദീസിലൂടെ സ്ഥാപിച്ചത്? അള്ളാഹു അങ്ങനെ ഇസുമത്ത് സുരക്ഷിതത്വം കൊടുക്കാമെന്ന് ഏറ്റിരുന്നു, പിന്നെ അല്ല വാക്കുമാറി എന്ന് പറയേണ്ടി വരും? പറയണ്ട, അങ്ങനെ തന്നെ എഴുതിച്ചിട്ടുള്ളത്. പടച്ചോൻ കൊടുക്കാമെന്ന് പറഞ്ഞ സെക്യൂരിറ്റി പണി അത് ഒഴിവാക്കി, ഇനി എന്തെങ്കിലും ആയിക്കോ ഞാനൊന്നും അറിയില്ല അജ്ജ എവിടെയെങ്കിലും കൊണ്ടിട്ടോ എന്നുള്ള അർത്ഥത്തിൽ പടച്ചോൻ ഒഴിഞ്ഞു മാറി എന്ന് പറയേണ്ടി വരും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? മാത്രമല്ല മുസ്ലിക്കുകൾക്ക് ഇങ്ങനെ വാദമുണ്ടായിരുന്നു, യൂദന്മാരിൽ ചിലർക്കും വാദമുണ്ടായിരുന്നു. ഇന്തത്തബിഉന ഇല്ലാ റജുലൻ മസ്ഹൂറ, എന്ത് ചങ്ങാതിമാരാ നിങ്ങൾ, തലക്ക് വെളിവില്ലാതെ നടക്കുന്ന ഒരു ചങ്ങാതിനെ പിൻപറ്റാനാണോ നിങ്ങൾ ഈ പോണത്? നിങ്ങൾ പിൻപറ്റുന്ന ആ ചങ്ങാതി തന്നെയാണ് എന്ന് ഇവർക്ക് വാദമുണ്ടായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒമാബി സ്വാഹിബിക്കും മിൻ ജിന്നത്തിൻ, ഏ സഹോദരന്മാരെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആ സുഹൃത്തുണ്ടല്ലോ, നിങ്ങളോട് നന്മ കൽപ്പിക്കുന്ന തിന്മയിൽ നിന്ന് ഒഴിവാകണമെന്ന് ഉപദേശിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആ ചങ്ങാതിയില്ലേ, ആ സുഹൃത്തില്ലേ, അയാൾക്ക് ഭ്രാന്തൊന്നുമില്ല കേട്ടോ. പടച്ചോൻ പറയാ, ഭ്രാന്തില്ലാതെ പടച്ചോൻ ഉണ്ടെന്ന് ബുഖാരി. ഏത് സ്വീകരിക്കണം? ഏതാ സ്വീകരിക്കേണ്ടത്? ഒറ്റ ഉത്തരവേ വേണ്ടുള്ളൂ. പടച്ചോന് പറയുന്നത് സ്വീകരിക്കണോ അല്ലാത്ത സ്വീകരി, ഇവിടെ എന്ത് ചർച്ച ഉള്ളൂ? ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് കേൾക്കണം? അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുഹമ്മദ് നബി പെൺകോന്തൻ പരിപൂർണത്വത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നത്, മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നു, അനസിന് റിപ്പോർട്ട്. അനസിനെ തന്നെ കൊടുക്കാൻ കാരണം എന്താണെന്നറിയോ? അവിടെയും ജൂതലക്ഷ്യമുണ്ട്. അനസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് വേറെ എഴുതി വെച്ചിട്ടുള്ളത്, ഹദംതു നബിയ അശറസിൻ, 10 കൊല്ലം നബിക്ക് ഹിദ്മത്ത് എടുത്ത ആളാണ് ഞാൻ എന്നാണ്. എങ്ങനെ 10 വർഷം നബിക്ക് സേവനം ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനത്തെ ഞാനാണ് ആരേ? അനസ്. അപ്പൊ ആ അനസിന്റെ പേരിൽ എഴുതി കൊടുത്താൽ ഇവിടെ ചെലവാകും, കാരണം അനസിന് പറയാൻ യോഗ്യത ഉണ്ടല്ലോ. 10 കൊല്ലം നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. അനസ് പറയാണ് എന്ത്, കാനൻ നബിയു യദൂർ ആല നിസാഇഹി ഫിസാഅത്തിൽ വാഹിദത്തി മിനൽ ലൈലി വന്നഹാർ, രാത്രിയിലെയും പകലിലെയും ഓരോ മണിക്കൂറിലും, രാത്രിയിലെയും പകലിലെയും ഓരോ മണിക്കൂറിലും നബിയുടെ 11 ഭാര്യമാരെയും നബി ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയുടെ 268-ാമത്തെ ഹദീസായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഗൗരവമുള്ള കാര്യ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ ചില ആളുകൾ എഴുതിയപ്പോ ചില അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയോ, മാസികകളിലൊക്കെ എഴുതിയപ്പോ രാത്രിയിലെയോ പകലിലെയോ എന്നാണ്. അങ്ങനല്ല, രാത്രിയിലെയും പകലിലെയും ഓരോ മണിക്കൂറിലും 11 ഭാര്യമാരെ നബി ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബിക്ക് വേറൊരു പണിയില്ല, വേറൊരു പണി, യുദ്ധം എവിടെ യുദ്ധം, തന്നെ യുദ്ധം അല്ലേ? ഇസ്ലാമിന്റെ പ്രബോധനം അതൊന്നുമില്ല, അതിലും വലിയ പ്രബോധനം വേറുണ്ടോ? അതും 11. ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിപൂർണമായ നീതി നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ, ഒരു കാരണവശാലും രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ലെന്ന വിശുദ്ധ ഖുർആനിന്റെ അലംഘനീയമായ നിയമം മോദി കേൾപ്പിക്കുന്നത് ആര്? മുഹമ്മദ് നബി. അത് ജീവിതത്തിൽ ആദ്യം പുലർത്തേണ്ടത് ആര്? മുഹമ്മദ് നബി. അത് ജീവിതത്തിൽ ആദ്യം ലംഘിച്ചതും ആദ്യം അതിനെ കളങ്കപ്പെടുത്തിയതും മുഹമ്മദ് നബി എന്ന് എഴുതി വെച്ചത് ആരാ? ബുഖാരി.